Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile.
കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ബി എസ് മലയാളത്തിന്റെ വെബ്സൈറ്റോ ഫേസ്ബുക്ക് പേജോ സന്ദർശിച്ചവർ ശ്രദ്ധിച്ച ഒരു വാർത്തയുണ്ടാകും. ഓസ്ട്രേലിയൻ സർക്കാരിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയ മലയാളി സ്ഥാനമൊഴിയുകയാണ്. മലയാളം സംസാരിക്കാത്ത ഒരാളെ മലയാളി എന്ന് വിളിക്കാമോ എന്ന കാര്യത്തിൽ ചിലർക്കൊക്കെ തർക്കമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയ മലയാളി വേരുകളുള്ളയാൾ സ്ഥാനമൊഴിയുകയാണ്. ഓസ്ട്രേലിയയുടെ വിദേശ വാണിജ്യകാര്യ സെക്രട്ടറിയായ പീറ്റർ വർഗീസാണ് അടുത്ത ജൂലൈ മാസത്തോടെ സ്ഥാനം രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയയിൽ പൊതുഭരണ രംഗത്തെ ഏറ്റവും ഉന്നതമായ പദവികളിലൊന്നാണ് DFAT എന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ് ആൻഡ് ട്രേഡിന്റെ സെക്രട്ടറി സ്ഥാനം. 2012 ഡിസംബർ മുതൽ പീറ്റർ വർഗീസാണ് ഈ സ്ഥാനത്തുള്ളത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ക്വീൻസ്ലാൻഡിന്റെ ചാൻസലർ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ദീർഘകാലത്തെ സർക്കാർ സേവനം അദ്ദേഹം മതിയാക്കുന്നത്. വിദേശകാര്യ സെക്രട്ടറിയാകുന്നതിന് മുൻപ് ഇന്ത്യയിലേക്കുള്ള ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണറായിരുന്ന പീറ്റർ വർഗീസ് ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഏറ്റവും അധികം പങ്കുവഹിച്ചയാളുമാണ്. പ്രത്യേകിച്ചും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഓസ്ട്രേലിയയിലേക്ക് ആകർഷിക്കുന്നതിലും ഇന്ത്യ ഓസ്ട്രേലിയ ആണവ കരാറിന്റെ ചർച്ചകളിലുമെല്ലാം. പീറ്റർ വർഗീസ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കേരളവുമായുള്ള ബന്ധം കൂടി നമുക്കൊന്ന് നോക്കാം. മല്ലപ്പള്ളിയിലുള്ള ഞൂഴുമുറി കുടുംബാംഗമാണ് പീറ്റർ വർഗീസിന്റെ പിതാവ് വർഗീസ് വർഗീസ്. അധ്യാപകനായിരുന്ന വർഗീസ് വർഗീസ് ചെറുപ്പകാലത്ത് കെനിയയിലേക്ക് കുടിയേറി. അവിടെ വച്ചാണ് പീറ്റർ വർഗീസ് ജനിക്കുന്നത്. പിന്നീട് 1964 ഈ കുടുംബം ഓസ്ട്രേലിയയിലേക്ക് എത്തി. ഓസ്ട്രേലിയയിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ചും ഇവിടത്തെ ജീവിതത്തെക്കുറിച്ചുമെല്ലാം പീറ്റർ വർഗീസ് SBS മലയാളം റേഡിയോയുമായി സംസാരിച്ചിരുന്നു. 2013 SBS റേഡിയോയിൽ മലയാളം പ്രക്ഷേപണം തുടങ്ങുന്ന സമയത്താണ് അദ്ദേഹം ഇതേക്കുറിച്ചെല്ലാം സംസാരിച്ചത്. അന്നൊരു പക്ഷേ വളരെ കുറച്ച് ശ്രോതാക്കൾ മാത്രമായിരിക്കും അത് കേട്ടത്. അതുകൊണ്ട് തന്നെ പീറ്റർ വർഗീസുമായുള്ള അഭിമുഖത്തിൽ നിന്നുള്ള ചില പ്രസക്ത ഭാഗങ്ങൾ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓസ്ട്രേലിയയ്ക്കുള്ള കുടിയേറ്റ കഥ തന്നെയാണ് അദ്ദേഹം ആദ്യം പങ്കുവച്ചത്.
I think it was a world apart for migrants with an Asian background in 1964 because they were the days still of the White Australia policy. The White Australia policy didn't really change until a few years later. So it was a very different Australia in 1964. When we first came here, there were very few Asians living in Australia. There were certainly very few Asian restaurants and shops. Australia was, you know, a different country in 1964. So we came to Australia on a two-year visa in 1964, and my father and mother came with 9 children on a two-year visa because that was the most that Australia's immigration policy would allow at that point. And if you fast forward from then to now, it's not just a very different policy approach, it's a very different community that we're living in.
ഇപ്പോഴുള്ളതിനേക്കാൾ ഏറെ വ്യത്യസ്തമായിരുന്നു തന്റെ മാതാപിതാക്കൾ കുടിയേറിയകാലത്തെ അനുഭവങ്ങൾ എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു.
Well, my father came under a program for distinguished Asians, and he was a headmaster in Kenya. And was offered a teaching position in Australia. He didn't know a soul in the country. Why he chose Australia in many ways remains a mystery to me because there was no connection for him here, but I can only assume it was a providential decision. And I think life would have been very hard for them at the beginning. I mean, they went from being very well respected members of their community in Kenya, a position with a lot of status and standing, with a lot of domestic staff to help raise a family of 11, to an Australia where, they would have to do everything for themselves, children who weren't used to helping out. It would have been, I imagine, a very difficult adjustment, but they were quite remarkable people, and they made that adjustment. They always had a put a very high priority on education. They were both teachers to begin with, and so I think the emphasis they put on the education of the kids was an absolutely crucial ingredient in the lives that we then went on to make as adults in our own right.
അന്ന് മലയാളം ഭാഷ പഠിക്കാൻ അച്ഛൻ അനുവദിച്ചിരുന്നില്ല എന്ന കാര്യം അല്പം വിഷമത്തോടെയാണ് പീറ്റർ വർഗീസ് ഓർക്കുന്നത്. മലയാള ഭാഷയും ജീവിതവും ഒന്നുമില്ലെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കേരളീയ രീതി തന്നെയായിരുന്നു പലപ്പോഴും വീട്ടിലെന്ന് അദ്ദേഹം പറഞ്ഞു.
Well, we weren't brought up to speak Malayalam. When we were growing up in Kenya, we spoke English as our first language and then Swahili as our second language. And my father took a decision, I think, quite early that his kids were going to be living in an English-speaking environment, whatever happened, and that the best thing he could do was to ensure that they had a thorough grounding in English, and I think that was the reason why we didn't have a bilingual household, you know, where we mixed English and Malayalam. Now, you can argue the pros and cons of that judgment, but certainly I think for all of us in the family, the grounding in English was a great asset, although now I think if you ask my siblings, they'd probably think that it would have been good also to have some Malayalam, but that was the decision that was taken at that time. We had always been culinary Malayalis at home, in that the food we ate was not exclusively Malayali food, because my mother was a very good cook and actually cooked food from, you know, a wide variety of places. But that part of Kerala life was something that we grew up with.
ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അല്പം ആകാംക്ഷ ആർക്കും തോന്നാം. ഓസ്ട്രേലിയൻ വിദേശകാര്യ സെക്രട്ടറിക്ക് ഇപ്പോഴും കേരളീയ ഭക്ഷണ വിഭവങ്ങളോട് പ്രിയമുണ്ട് എന്ന കാര്യം. അപ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളീയ വിഭവങ്ങൾ?
Well, the Kerala dish we eat most religiously, if I could put it that way, is duck stew and appam, which we always have at Christmas and New Year. And I think everyone in the family has continued that tradition, and it's now a tradition that the next generation have also continued. So that's been a kind of an important reference point for all of us. But, you know, avial and olathara cheese and Kerala fish dishes were all things that we grew up with when we were kids.
സ്വന്തം കുടിയേറ്റ കഥയും കേരളവുമായുള്ള ബന്ധവും മാത്രമല്ല ഔദ്യോഗിക കാര്യങ്ങളും ഈ അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാർക്കുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെ കൂടി വരികയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
I think the prospects for Indian migrants are very good, and I think the reason why we're seeing such strong growth in Indian migration is because more and more people are making that judgment for themselves. I mean, India is now our largest source of skilled migrants. I think the combination of good professional skills and English language fluency and I think also a willingness to adapt are all very strong points in favor of Indian migrants. So I think this is a long-term trend that we will see for as long as Australia remains a country of high migration, which I think it will. I think the component of Indian migration is now going to be consistently high.
ഓസ്ട്രേലിയയിൽ മലയാളികളുടെ എണ്ണം കൂടി വരുന്നതിൽ ഏറെ സന്തോഷമാണ് പീറ്റർ വർഗീസ് പ്രകടിപ്പിച്ചത്. മാത്രമല്ല, ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്കാരായി തന്നെ ജീവിക്കുക എന്ന ഒരു സന്ദേശം എല്ലാ മലയാളികൾക്കും നൽകാനും അദ്ദേഹം മറന്നില്ല.
For someone who grew up in Australia with a very small Malayali community, I think it's terrific that the numbers now a large, and that Malayali community organizations are very active in most of our capital cities. The advice to the Malayali community is the advice I would give to all migrant communities, which is once you make the decision to call Australia home and to make your life in Australia, it's very important that you commit yourself to the country, commit yourself to the values of the country, and make a contribution to Australian society, whether that's a contribution in your professional field or whether it's a contribution in the arts or whether it's a contribution in voluntary activity. I mean, be a full member of the community and see yourself you're a full member of the community.
ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള മലയാളി എന്ന് വിശേഷിപ്പിക്കാവുന്ന വിദേശകാര്യ വാണിജ്യകാര്യ വകുപ്പ് സെക്രട്ടറി പീറ്റർ വർഗീസിന്റെ വാക്കുകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അടുത്ത ജൂലൈ മാസത്തോടെ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച് ക്വീൻസ്ലാൻഡ് സർവകലാശാല ചാൻസലർ സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കുടിയേറിയെത്തുന്ന മലയാളികൾക്ക്, മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും, ഓസ്ട്രേലിയയിൽ സാധ്യതകൾ അനന്തമാണ് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് പീറ്റർ വർഗീസ്.